إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد سنحم الله سهود رنجلي الله تعالى نملك نلقيت الله ഒരുപാട് നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വീട് എന്നുള്ള അനുഗ്രഹം നിഅമത്തുൽ ബൈത്ത് വീട് എന്നുള്ള അനുഗ്രഹം ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വീടില്ലാത്ത ആളുകളാണ് അതുപോലെ തന്നെ സ്വന്തമായി വീടില്ലാതെ വാടക കെട്ടിടത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്കറിയാം എന്നാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ ഭാഗമായി സ്വന്തമായി വീടുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ അധിക ആളുകളും വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്ന കാര്യം ഇത് വല്ലാത്തൊരു നിഅമത്താണ് അനുഗ്രഹമാണ് എന്നുള്ളത് തന്നെയാണ് അള്ളാഹ് പറഞ്ഞു സൂറത്തുൽ നഹ്ലിൽ വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് വാസയോഗ്യമായ വിശ്രമത്തിന് പറ്റുന്ന വീടുകളെ നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു എന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ അനുഗ്രഹമായിക്കൊണ്ട് പറഞ്ഞു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു യദ്കുറു തബാറക വ തആല തമാമ നിഅമിഹി അലാ അബീദിഹി ബിമാ ജഅല ലഹും മിനൽ ബുയൂത് അല്ലതീഹും സകനു ലഹും അല്ലാഹു തആല ഇവിടെ അല്ലാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് വീടിനെ കുറിച്ച് പറഞ്ഞു അവർക്ക് വീട് നൽകി എന്നുള്ള കാര്യം അവർക്ക് താമസിക്കാൻ അവർക്ക് വിശ്രമിക്കാൻ അള്ളാഹു തആല വീട് നൽകി എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹാബത്ത് വീട് എന്നുള്ളത് ധന്യതയുടെ ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അയാൾ ധനികനാണ് എന്നുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാൾക്ക് സ്വന്തമായി വീടുണ്ടെങ്കിൽ അവൻ ധനിയാണ് ധനികനാണ് അബ്ദുല്ലാഹിബ്നു അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ മുഹാജിറുകൾപ്പെട്ട ഒരു സഹാബിയാണ് അദ്ദേഹം പറയാണ് മുഹാജിറുകളുടെ കൂട്ടത്തിൽ ദരിദ്രന്മാരുടെ കൂട്ടത്തിലല്ലയോ ഞങ്ങൾ എന്ന് അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കളല്ലയോ ഞങ്ങളൊക്കെ അഥവാ ഗനീകളുടെ മുമ്പ് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ലയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദരിദ്രനായി ജീവിച്ചവർക്ക് ഫളുണ്ട് അവർക്ക് ധനികന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് സഹാബി ചോദിച്ചത് മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രന്മാരല്ലേ ഞങ്ങളൊക്കെ എന്ന് ചോദിച്ചു ആ സമയത്ത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അലകംറഅതുൻ തവി ഇലൈഹ നിനക്കൊരു ഭാര്യയുണ്ടോ നിനക്ക് ചെല്ലാൻ നിന്റെ വികാരശമനത്തിന് ഒരു ഭാര്യയുണ്ടോ
നിനക്ക് അവലംബിക്കാൻ പറ്റുന്ന, ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? നഅം എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, അലക മസ്കനുൻ തസ്കുനുഹു, നിനക്ക് താമസിക്കാൻ വീടുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് താമസിക്കാൻ വീടുണ്ടോ? അപ്പൊ ആ സഹാബി പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫ അൻത മിനൽ അഗ്നിയ, എങ്കിൽ നീ സമ്പന്നരുടെ കൂട്ടത്തിലാണ്. നിനക്കൊരു ഭാര്യ ഉണ്ട്, ഒരു സ്വന്തമായി വീടും ഉണ്ടെങ്കിൽ, താമസിക്കാൻ സ്വന്തമായി വീടുണ്ടെങ്കിൽ, നീ ധനികരുടെ കൂട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്നലി ഖാദിമ, എനിക്കൊരു സേവകൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഫഅൻത മിനൽ മുലൂക്, അങ്ങനെയാണെങ്കിൽ നീ രാജാവാണ്. എനിക്ക് സേവകൻ, നിന്നെ സേവിക്കാൻ സേവകൻ ഉണ്ടെങ്കിൽ നീ ദരിദ്രനല്ല ഒരിക്കലും, നീ രാജാവാണെന്ന് പറഞ്ഞു. അത്രയും സമ്പത്തുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് എന്താണ് മനസ്സിലാക്കിയത്? ഒരാൾ സ്വന്തമായി ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അവരുടെ സമ്പന്നരുടെ കൂട്ടത്തിലാണ് മഹാന്മാരായ സഹാബത്ത് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോ സമ്പന്നന്മാരുടെ ലക്ഷണമാണ് അവർക്ക് വീടുണ്ട് എന്നുള്ളത്. വീടുള്ളവർ സമ്പന്നരാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു അവന്റെ ഫളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അർബഉ മിന സഅദ, നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, നാല് കാര്യങ്ങൾ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൽ മർഅത്തു സാലിഹ, നാല് കാര്യങ്ങൾ സൗഭാഗ്യമാണെന്ന് പറഞ്ഞതിന് ശേഷം ഒന്നാമതായി പറഞ്ഞത്, നല്ലൊരു ഭാര്യ, സാലിഹത്തായ ഒരു ഭാര്യ, വൽ മസ്കനുൽ വാസിഉ, വിശാലമായ ഒരു വീട്, വൽ ജാറു സാലിഹു, നല്ല അയൽവാസി, വൽ മർകബുൽ ഹനീഉ, നല്ല വാഹനം. ഈ നാല് കാര്യങ്ങൾ സഅദത്താണ്, സൗഭാഗ്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞത്, അൽ മസ്കനുൽ വാസിഉ, വിശാലമായ വീട് എന്നുള്ളത് സഅദത്താണ്, സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ സഅദത്ത്, ഈ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ സഅദത്തുൻ ദുനിയവിയ, ദുനിയവിയായിട്ടുള്ള സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ സഅദത്തുൻ ഹിസ്സിയ എന്നാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. വീടില്ലാത്തവരൊക്കെ ദൗർഭാഗ്യവന്മാരാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ദുനിയാവിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് എന്ന അർത്ഥത്തിൽ ഇത് സഅദത്തുൻ ഹിസ്സിയ, സഅദത്തുൻ ദുനിയവിയ എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. വീടില്ലാത്ത ആളുകൾ ദൗർഭാഗ്യവാന്മാരല്ല. ഈ വീട് എന്നുള്ള ദുനിയാവിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഅദത്തുൻ ഖൽബിയ, സഅദത്തുൻ ദീനിയ, സഅദത്തുൻ മുത്തലഖ എന്ന് പറയുന്ന സഅദ, സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസിക്ക് മാത്രമാണ് കിട്ടുള്ളൂ, സത്യവിശ്വാസിക്ക് മാത്രമേ ആ സൗഭാഗ്യം കിട്ടുള്ളൂ. ഇഹലോകത്തും പരലോകത്തും ആ സൗഭാഗ്യം അവനുണ്ടാകും, അത് കാഫിറുകൾക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഈ പറഞ്ഞ വിശാലമായ വീട് എന്നുള്ള സഅദത്തുൻ ഹിസ്സിയ എന്നുള്ള, അല്ലെങ്കിൽ സഅദത്തുൻ ദുനിയവിയ, ദുനിയവിയ ആയിട്ടുള്ള സൗഭാഗ്യം, ഈ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും കാഫിറുകൾക്ക് ഉണ്ടാകാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ഹദീസിന്റെ താല്പര്യം എന്താ? നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ട, ദുനിയാവിലെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീടിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വീട് അനുഗ്രഹമാണ് എന്നതിനുള്ള തെളിവുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ. അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം, വീടുള്ള ആളുകൾ, സ്വന്തമായി വീടുള്ള ആളുകൾ, താമസിക്കാൻ വീടുള്ള ആളുകൾ, അല്ലാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തിന് പകരമായി നൽകേണ്ടത് അല്ലാഹുവിനോടുള്ള ശുക്രാണ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം, അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കണം. മാത്രമല്ല, അല്ലാഹു നൽകിയിട്ടുള്ള ഈ നിഅമത്ത്, വീട് എന്ന് പറയുന്ന അനുഗ്രഹം, അല്ലാഹ പഠിപ്പിച്ചതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള ഒരു വീടാക്കി അതിനെ മാറ്റണം. ഒരു ഇസ്ലാമിക ഭവനം, ബൈത്തുൻ ഇസ്ലാമി, ഒരു ഇസ്ലാമിക ഭവനമാക്കി, ഇസ്ലാമിക വീടാക്കി നമ്മൾക്ക് അല്ലാഹു നൽകിയ ആ അനുഗ്രഹത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് അള്ളാഹ നൽകിയിട്ടുള്ള ആ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണത്. എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ഭവനം ഉണ്ടാവുക? ഇസ്ലാമിക ഭവനം എങ്ങനെയാണ് സ്ഥാപിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട് ഇസ്ലാമിക വീടാണെങ്കിൽ, ഇസ്ലാമിക ഭവനമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇല്ലാതെയാകേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകണം, ചില കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കണം, എങ്കിലാണ് അതൊരു ഇസ്ലാമിക ഭവനമാകുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇസ്ലാമിക ഭവനമായി ഒരു വീട് മാറണമെങ്കിൽ ആ വീട്ടിൽ ഉണ്ടാകേണ്ടത് എന്നാണ്, അതാണ് ഈ ഖുത്ബയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇൻഷാല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ വീട്, വീടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? വീടുള്ള ആളുകളായിരിക്കും ഇതിൽ കൂടുതലും. എങ്ങനെയാണ് നമ്മുടെ വീടിനെ ഒരു ഇസ്ലാമിക വീടാക്കി, ബൈത്തുൻ ഇസ്ലാമി, ഒരു ഇസ്ലാമിക ഭവനമാക്കി മാറ്റാൻ സാധിക്കുക? അതിന് ചില കാര്യങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ വീട്ടിലെ ഭരണാധികാരി ആണായിരിക്കണം. പിതാവുണ്ടെങ്കിൽ പിതാവായിരിക്കണം അവിടുത്തെ ഭരണാധികാരി. ഒരിക്കലും ആ വീട് ഭരിക്കുന്നത് ഒരു പെണ്ണാകാൻ പാടില്ല, ഒരിക്കലും അത് പാടില്ല. അർ-റിജാലു ഖവ്വാമൂന അലന്നിസ, പെണ്ണുങ്ങളെ ഭരിക്കേണ്ടവരാണ് പുരുഷന്മാരെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങളെ ഭരിക്കേണ്ടവർ തന്നെയാണ് പുരുഷന്മാർ. അർ-റിജാലു ഖവ്വാമൂന അലന്നിസ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ഐ അർ-റജുലു ഖയ്യിമുൻ അലൽ മർഅതി, ഒരു പെണ്ണിന്റെ ഭരണാധികാരിയാണ്. അഥവാ ഐ ഹുവ റഈസുഹ വ കബീറുഹ, അവളുടെ നേതാവാണ്, അവിടെ കാര്യങ്ങൾ നോക്കേണ്ടവനാണ് അവിടെയുള്ള പുരുഷൻ. വൽ ഹാകിമു അലൈഹ, അവളുടെ ഭരണാധികാരിയാണ് ആ പുരുഷൻ. വ മുഅദ്ദിബുഹ ഇദഅബജ്ജത്, ആ പെണ്ണ് തെറ്റിപ്പോയാൽ, നേരായ മാർഗത്തിലും തെറ്റിപ്പോയാൽ അവളെ ശരിയാക്കി എടുക്കേണ്ടവൻ ആ പുരുഷനാണ്. അപ്പൊ ഇസ്ലാമിക വീട്ടിൽ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പുരുഷനാണ്, യാതൊരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, വറജുലു റാഇം അല അഹ്ലി ബൈതിഹി, പുരുഷൻ എന്ന് പറഞ്ഞാൽ അവനാണ് അവന്റെ വീട്ടുകാരുടെ ഭരണാധികാരി. വഹുവ മസ്ഊലുൻ അൻഹും, അവരെ കുറിച്ച് നാളെ പരലോകത്ത് അവനോട് ചോദ്യമുണ്ട്. അവന് ചില കാര്യങ്ങൾ അവന്റെ വീട്ടുകാരോട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ കുറിച്ച് നാളെ പരലോകത്ത് അവനോട് അല്ലാഹു ചോദ്യം ചെയ്യും, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ വീട്ടിലെ ഭരണാധികാരി പുരുഷനായിരിക്കണം. ഒരു ഇസ്ലാമിക ഭവനത്തിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനായിരിക്കണം, പിതാവ് ആയിരിക്കണം അവിടുത്തെ ഭരണാധികാരി, അല്ലെങ്കിൽ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. എത്രയെത്ര വീടുകളാണ് സ്ത്രീകൾ ഭരിക്കുന്നത്? സ്ത്രീകളുടെ വാക്കാണ് അവിടുത്തെ അവസാനത്തെ വാക്ക്, അവിടുത്തെ ഭാര്യയുടെ വാക്കാണ് അവിടുത്തെ അവസാനത്തെ വാക്ക്. അവിടെ പുരുഷനൊരു ഒരു ശക്തിയുമില്ല, അതൊരു സ്വാധീനവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഒരു വിലയുണ്ടാകൂല, ഒരു പരിഗണന പോലും. അദ്ദേഹത്തോടൊന്ന് കൂടിയാലോചിക്കുക പോലും ചെയ്യൂല അവിടുത്തെ പല കാര്യങ്ങളും. അങ്ങനെയുള്ള എത്ര എത്ര വീടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇസ്ലാമിക ഭവനത്തിൽ അത് യോജിച്ചതല്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ഇസ്ലാമിക ഭവനത്തിൽ ഒരു ഇസ്ലാമികമായ വീട് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഭരണാധികാരി പുരുഷനായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ആ വീട്ടിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, നമസ്കാരം അവിടെ നടക്കണം, അതുപോലെ തന്നെ ദിക്റുള്ള, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള കാര്യം, തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണം, ഇത് മൂന്നും അവിടെ നടക്കണം. നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന്. ഈ മൂന്ന് കാര്യങ്ങൾ നടക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലു മിൻ സ്വലാതികും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നമസ്കാരമാക്കണം, നിങ്ങളുടെ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറ, വീടിനെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റാൻ പാടില്ല. വീടുകളെ ഖബറുകളാക്കി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്, അവിടെ നമസ്കരിക്കണം. അതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം, ഖബറിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, മഖബറുകളിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, ഖബറാളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല മയ്യത്ത് നിസ്കാരമല്ലാതെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, റസൂൽ തന്നെ പറഞ്ഞു, അലൈക്കും ബിസ്സലാത്തി ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമസ്കാരം നിർവഹിക്കണം. ഫൈന ഖൈറ സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലാ സ്വലാത്തൽ മക്തൂബ, തീർച്ചയായും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള നമസ്കാരമാണ്. ഫൈന ഖൈറ സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലാ സ്വലാത്തൽ മക്തൂബ, നിർബന്ധ നമസ്കാരം ഒഴികെ, നിർബന്ധ നമസ്കാരം അല്ലാത്ത ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചാകുന്നതാണ് ഖൈർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യുമ അഫ്ദലു സ്വലാത്തി ഫി ബൈതി അവിസ്വലാ ഫിൽ മസ്ജിദ്, എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ചറ ഇലാ ബൈതി, നീ എന്റെ വീട് കാണുന്നില്ലേ, മാ അഖറബഹു മിനൽ മസ്ജിദ്, അത് പള്ളിയോട് എത്ര അടുത്താണ് ആ എന്റെ വീട്, റസൂലിന്റെ വീട് നമ്മുടെ പള്ളിയിലെ തൊട്ടടുത്താണ്. ഫല അൻ ഉസല്ലിയ ഫീ ബൈതി അഹബ്ബു ഇലയ്യ മിൻ അൻ ഉസല്ലിയ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ്. ഇല്ല അൻ തകൂന സ്വലാതൻ മക്തൂബ, നിർബന്ധ നമസ്കാരം ഒഴികെ, നിർബന്ധ നമസ്കാരം പള്ളിയിൽ വെച്ച് തന്നെ നടക്കണം. അത് ജമാഅത്തായി പുരുഷൻ നിർവഹിക്കൽ നിർബന്ധമാണ്. സുന്നത്തായിട്ടുള്ള നമസ്കാരം അഫ്ദൽ വീട്ടിൽ വെച്ച് തന്നെയാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരം വീടുകളിൽ വെച്ച് നടക്കണം. പുരുഷന്മാർ അവരുടെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ദിക്റുള്ള, ഖുർആൻ പാരായണം, തിലാവത്തുൽ ഖുർആൻ, അതവിടെ നടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്, ഖബർസ്ഥാനുകളാക്കരുത്. ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ, ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. സൂറത്തുൽ ബഖറയുടെ ശ്രേഷ്ഠതയാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. സൂറത്തുൽ ബഖറയാണെങ്കിലും അല്ലാത്ത സൂറത്തുകളാണെങ്കിലും വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം. അങ്ങനെയുള്ള ഒരു വീടാകണം. ഖുർആൻ പാരായണം നടക്കാത്ത വീട് ഇസ്ലാമിക സങ്കല്പത്തിലുള്ള ശരിയായ പൂർണ്ണമായ ഇസ്ലാമിക ഭവനമല്ല. ആ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം. അതുപോലെ തന്നെ ദിക്റുള്ള അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തി അല്ലദീ യുദ്ക്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ ഓർക്ക, അള്ളാഹു സ്മരിക്കപ്പെടുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന വീടിന്റെ ഉദാഹരണം. വല്ലദീ ലാ യുദ്ക്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ ഓർക്കാത്ത വീടിന്റെ ഉദാഹരണവും. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടുണ്ട്. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മസലുൽ ഹയ്യി വൽ മയ്യിത്, ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെ ഉദാഹരണമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന വീട് ജീവനുള്ള വീടാണ്. അള്ളാഹുവിനെ ഓർക്കാത്ത, ദിക്റുള്ള നടക്കാത്ത വീട് അത് ചത്ത വീടാണ്, നശിച്ച വീടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഉദാഹരിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള ദിക്റുകൾ നടക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അദ്കാറു സുബാഹി വൽ മസാ, അദ്കാറും ബഅദ സ്സലവാത്ത്, അവരുടെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ അവിടെ വെച്ച് നടക്കണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ, അങ്ങനെ ഒരുപാട് ഒരുപാട് ദിക്റുകൾ വീട്ടിൽ വെച്ച് ചെയ്യാനുണ്ട്. ആ ദിക്റുകൾ അവിടെ ശ്രദ്ധിക്കണം. ദിക്റുകൾ നടക്കാത്ത വീടാണെങ്കിൽ അതിനെ ഇസ്ലാമിക ഭവനം എന്ന് പറയാൻ പറ്റൂല. അത് ചത്ത വീടാണ്. ജീവനുള്ള വീടാകണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ സമയം സ്ത്രീകളായിരിക്കും വീട്ടിലുണ്ടാകുക. അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ കൂട്ടത്തിൽ എത്രയാണ് അദ്കാറു സ്വഭാവം, അദ്കാറു മസാഅക്ക് ചെല്ലുന്ന ആളുകളുള്ളത്, രാവിലെയുള്ള ദിക്റുകളും വൈകുന്നേരമുള്ള ദിക്റുകളും ചെല്ലുന്ന എത്ര സ്ത്രീകളുള്ളത്? അവർക്ക് രാവിലെ തുടങ്ങുന്ന പണിയാം, വൈകുന്നേരവും പണി തന്നെ. അവർക്കത് ചൊല്ലണം എന്നുള്ള ചിന്തയല്ല, അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം എന്നുള്ള ചിന്ത ഭർത്താക്കന്മാർക്കും പുരുഷന്മാർക്കും ഇല്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അത് നടക്കാൻ പാടില്ല. നമ്മുടെ വീട് ഒരു ഇസ്ലാമിക വീടായി നമ്മൾ ആക്കാൻ മാറ്റി ആക്കണമെന്നുള്ള കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ എന്താണ് അവസ്ഥ? നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല. അതിന് പല കാരണങ്ങളുണ്ടാകും. ഒരു കാരണം ദിക്റുകൾ നടക്കാത്തതുകൊണ്ടാണ്. ശൈത്താനിന്റെ സ്വാധീനം, ശൈത്താനിയത്ത് വ്യാപകമായിരിക്കും വീട്ടില്. അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അർജുലു ബൈതഹു ഫലക റസ്മല്ലാ, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ഹീന യദ്ഖുലു വഹീന യത്അം, ഭക്ഷണം കഴിക്കുന്ന സമയത്തും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ബിസ്മില്ലാ എന്ന് പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്തു. ഖാല ശൈത്താൻ, ശൈത്താൻ തന്റെ അനുയായികളോട് പറയും, ശൈത്താൻ ശൈത്താനിന്റെ അസ്ഹാബുകളോട് പറയും, ലാ മബീത ലകും വലാ അശാ, ഹൗന, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണമോ, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പാർപ്പിടമോ ഇല്ല, ഇവിടെ നിന്ന് താമസിക്കാനും പറ്റൂല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവും ഇല്ല. നേരെ തിരിച്ചു റസൂലുള്ള പറഞ്ഞു, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ പേര് പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ല. പിശാജ് പറയും, അദ്റക്തുൽ മബീത്, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കാം, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കാം, നിങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി അല്ലിട്ടില്ലെങ്കിൽ പിശാജ് തന്റെ അനുയായികളോട് പറയും, അദ്റക്തുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഭക്ഷണവും താമസവും ഉണ്ട്. അങ്ങനെ പിശാജിന് ഈ രൂപത്തിൽ പിശാജിന്റെ കൂട്ടാളികൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ഭക്ഷണവും കിടക്കാനുള്ള അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകണം, അവിടെ ബറക്കത്ത് ഉണ്ടാകണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തർച്ചുള്ളത്? യാതൊരു ന്യായവും ഇതിനില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദിക്റുള്ള അവിടെ നടക്കേണ്ടതുണ്ട്. അവിടെ മക്കളുടെ ദിക്ർ നടക്കേണ്ടതുണ്ട്. മക്കളുടെ നമസ്കാരം അവിടെ നടക്കേണ്ടതുണ്ട്. മക്കളെ പള്ളിയിൽ കൊണ്ട് വന്ന് ശീലിപ്പിക്കണം. അതുപോലെ തന്നെ മക്കൾ അവിടെ നമസ്കരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പു വരുത്തണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാഫിളു അലാ അബ്നായികും ഫിസ്സലാ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അവർ നമസ്കാരം നിലനിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വഅബ്ദുഹുമുൽ ഖൈറ, അവർക്ക് നിങ്ങൾ നന്മ ശീലിപ്പിക്കണം. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ അവിടെ നമസ്കരിക്കട്ടെ, അവിടെ ദിക്ർ ചൊല്ലട്ടെ, അവിടെ ഖുർആൻ പാരായണം നടത്തട്ടെ, അങ്ങനെ വീട് ഇസ്ലാമിക വീടായി മാറണം. അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യപ്പെടുന്ന ഒരു വീടായി അത് മാറണം. അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിലെ പള്ളി എന്നുള്ളത്. വീട്ടിലെ പള്ളി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്. സമറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം തന്റെ മകന് കത്തെഴുതാണ്. ആ കത്തെഴുതിയതിനു ശേഷം ആ കത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അമ്മാ ബഅദു ഫഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅമുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫീ ദിയാരിനാ. റസൂൽ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ പള്ളി നിർമ്മിക്കാൻ, വീടുകളിൽ പള്ളി നിർമ്മിക്കാൻ. വനുസ്ലിഹ സനഅതഹ വനുതഹിറഹ, മാത്രമല്ല ആ നിർമ്മാണം നന്നാക്കാനും ആ വീട്ടിലെ പള്ളി വൃത്തിയാക്കാനും റസൂൽ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. വീട്ടിലെ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലൊരു റൂമ് മതി. മക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, ആ റൂമിൽ നമസ്കാരം നടക്കണം, പ്രത്യേകമായിട്ടുള്ള ഒരു റൂം നമസ്കരിക്കാനുള്ള ഒരു മുറി, ഒരു ഭാഗം, ഒരു റൂം തന്നെ ആകണമെന്നില്ല, ഒരു ഭാഗം നമസ്കരിക്കാൻ. അതിനൊരു പള്ളിയുടെ അഹ്കാമുകളൊന്നും അതിനില്ല. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഹൈദുൽ നിഫാസുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം, അതുകൊണ്ട് പ്രയാസമില്ല. അതുപോലെ തന്നെ പള്ളിയിൽ നടക്കപ്പെടുന്ന പല കാര്യം ഇത്തിക്കാഫ് അവിടെ പറ്റൂല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സുന്നത്ത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാനും സ്ത്രീകൾക്ക് അവരുടെ ഫർള് നമസ്കാരം നിർവഹിക്കാനും പ്രത്യേകം പള്ളി, വീട്ടിലൊരു പള്ളി സ്ഥാപിക്കുന്നത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇബ്നു ആബിദീൻ റഹിമഹുള്ള പറഞ്ഞു: യുന്ദബു ലിർറജുലി അയ്ളൻ യുഖസ്സിസ മൗദ്അ മിൻ ബൈതിഹി ലിസ്വലാത്തിൻ നാഫില. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ പള്ളി, അതുപോലെ തന്നെ പുരുഷനും. സുന്നത്തായിട്ടുള്ള കാര്യമാണ് വീട്ടിലൊരു ഭാഗത്തൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം നിശ്ചയിക്കുക, ലിസ്വലാത്തിൻ നാഫില, സുന്നത്ത് നമസ്കരിക്കാൻ. ഫർളവൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കരുത്, അവൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. അങ്ങനെ വീട്ടിലൊരു പള്ളി, ഒരു പ്രത്യേക സ്ഥലം പ്രത്യേകമായി തെരഞ്ഞെടുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. കാന ലഹു മസ്ജിദൻ ഫീ ബൈതിഹി, അദ്ദേഹത്തിന് പള്ളി, അയാൾ വീട്ടിലൊരു പള്ളി ഉണ്ടായിരുന്നു. വഖദ് സ്വല്ലാ ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരം റസൂൽ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾക്കൊക്കെ, ഒരുപാട് സലഫുകൾ, പല സലഫുകളിൽ നിന്നും അവർക്ക് വീട്ടിൽ പള്ളി ഉണ്ടായിരുന്നുള്ള കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിമുന്നഹഹി റഹിമഹുള്ളാ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് വീട്ടിൽ പള്ളി ഉണ്ടായിരുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളാ പറഞ്ഞു: കാന മിൻ ആദതി സലഫി അയത്തഖിദു ഫീ ബുയൂതിഹിം, സലഫുകളുടെ ചര്യയായിരുന്നു അവരുടെ വീടുകളിൽ സ്ഥാപിക്കുക എന്നുള്ള അമാകിന മുഅദ്ദതൻ ലിസ്സലാ ലിസ്സലാതി ഫീഹ, നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സ്ഥലം നിശ്ചയിക്കുക എന്നുള്ളത്, നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥലം കണ്ടുവെക്കുക എന്നുള്ളത്, സ്വീകരിക്കുക എന്നുള്ളത് സലഫുകളുടെ ചര്യയായിരുന്നു എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത് കാണാം. അപ്പൊ നമ്മുടെ വീട്ടിൽ അതുണ്ടാകണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ഇസ്ലാമിക വീട്ടിൽ, പൂർണ്ണമായ ഇസ്ലാമിക വീട്ടിൽ അതുണ്ടാകൽ വളരെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം കൽപ്പിച്ച വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആ രൂപത്തിൽ വീട്ടിൽ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത് ഹദീസിൽ കാണാം. മഹാന്മാരായ സഹാബികൾക്കുണ്ട്, അതുപോലെ തന്നെ സലഫുകൾക്കുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരുപാട് റൂം, അഞ്ചും ആറും ഏഴും റൂമുള്ള വീടുകളൊക്കെ ഉണ്ടാകും, വെറുതെ കിടക്കയിരിക്കും. നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് നമസ്കരിക്കാനുള്ള ഒരു ഭാഗം നിശ്ചയിക്കുക. പുതുതായി വീട് നിർമ്മിക്കുന്ന ആളുകൾ അവരുടെ ബെഡ്റൂമിന്റെ കണക്കും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ കണക്കും കൂട്ടുന്നതിനപ്പുറത്ത് നമസ്കരിക്കാനുള്ള ഒരു ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മുടെ പ്ലാനിൽ ഉണ്ടാകണം. പുതുതായി വീട് നിർമ്മിക്കുന്ന ആളുകൾ വീട്ടിൽ സൗകര്യം കുറഞ്ഞ ഒരു ചെറിയ സ്ഥലം അതിനുവേണ്ടി മാറ്റി നിർത്തണം. അത് സുന്നത്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകേണ്ട മറ്റൊന്നാണ് ആ വീട്ടിൽ റിസ്ക് ഉണ്ടാകണം, സൗമ്യത, ലാളിത്യം അവിടെ ഉണ്ടാകണം. പരുക്കൻ സ്വഭാവം, ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, വീട്ടിലെ പല ആളുകൾക്കും, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക്, അതൊരു ഇസ്ലാമിക വീട്ടിൽ നല്ലതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും റിഫ്ഖ്, ഒരു ലാളിത്യം, ഒരു സൗമ്യത, ഒരു പരുക്കനല്ലാത്ത അവസ്ഥ, ഒരു കാഠിന്യമില്ലാത്ത അവസ്ഥ, ദേഷ്യപ്പെടാത്ത അവസ്ഥ, അള്ളാഹു എല്ലാ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം റസൂലുള്ള പറഞ്ഞു, വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുടുംബക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ള പറയാണ്, ഇദ അറാദല്ലാഹു ബി അഹ്ലി ബൈതിൻ ഖൈറ, ഒരു വീട്ടുകാർക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു വീട്ടിലെ ആളുകൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അദ്ഖല അലൈഹിം അർറിഫ്ഖ്, അള്ളാഹു തആല അവരിലേക്ക് റിഫ്ഖിനെ പ്രവേശിപ്പിക്കും. ആ വീട്ടിൽ സൗമ്യത എന്ന് പറയുന്ന, ലാളിത്യം എന്ന് പറയുന്ന സ്വഭാവം ആ വീട്ടിൽ ഉണ്ടാകും. അത് അള്ളാഹു ഒരു വീട്ടുകാർക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഉണ്ടാക്കുന്ന, അള്ളാഹു കൊടുക്കുന്ന വല്ലാത്ത ഒരു ഫളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹ്ല ബൈതിൻ, അള്ളാഹു ഒരു വീട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ഇഷ്ടം എങ്ങനെ നമ്മൾ സമ്പാദിക്കുക, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അങ്ങനെ അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഒരു വീട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ, അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അള്ളാഹു അവരിലേക്ക് റിഫ്ഖിനെ പ്രവേശിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പരുക്കൻ സ്വഭാവം, വീട്ടുകാരോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുക, ദേഷ്യം പിടിച്ചുകൊണ്ട് പെരുമാറുക, നാട്ടിലൊക്കെ വലിയ മാന്യനായിരിക്കും, നാട്ടുകാരോടൊക്കെ വലിയ വിനയത്തോടായിരിക്കും സംസാരിക്കുക, നാട്ടുകാരോടൊന്നും ഉച്ചത്തിൽ പോലും സംസാരിക്കൂല, വീട്ടിൽ ചെന്നാൽ അവൻ സിംഹമാണ്. വീട്ടിൽ ആരോടും നന്നായി സംസാരിക്കാനൊന്നും ഒന്ന് ലാളിത്യത്തോടുകൂടി പെരുമാറാൻ അവന് സാധിക്കുന്നില്ല. തന്റെ ഭാര്യയോട് നന്നായി പെരുമാറാൻ, മക്കളോട് നന്നായി പെരുമാറാൻ അവന് സാധിക്കുന്നില്ല. അതൊരു ഇസ്ലാമിക കുടുംബത്തിന് ഇസ്ലാമിക വീടിന് ഇസ്ലാമിക ഭവനത്തിന് യോജിച്ചതല്ല. ചുണ്ടി പിടിക്കുന്ന രക്ഷിതാക്കൾ തന്റെ പിതാവിനോട് തന്റെ ഉപ്പയോടൊന്നും മര്യാദക്ക് വർത്തമാനം പറയാനും പോലും പേടിയില്ല ഒരുപാട് മക്കൾ, അതൊരിക്കലും ഇസ്ലാമിക ഭവനത്തിന് യോജിച്ചതല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവർ വേലക്കാരികളല്ല. വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന, നമ്മളെ തീറ്റിപ്പോറ്റാൻ ഉണ്ടാക്കിയ, അള്ളാഹു പ്രത്യേകം സൃഷ്ടിച്ച ജീവികളല്ല പെണ്ണുങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വീട്ടിലെ കർമ്മങ്ങൾക്ക് നമ്മൾ സഹായിക്കണം, നമ്മൾ എത്ര വലിയ ജോലിക്കാരാണെങ്കിലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉന്നതനായിട്ട് ആരുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ ഭാര്യമാരോടൊത്ത് വീട്ടു ജോലിയിൽ സഹകരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫിൽ ബൈതി, വീട്ടിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യാറുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യഖൂനു ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ വീട്ടുകാരോടൊപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് റസൂലുള്ള പണിയെടുക്കാറുണ്ട്, തന്റെ ഭാര്യയെ വീട്ടിലെ ജോലികൾക്ക് സഹായിക്കാറുണ്ട്. ഫൈദ സമിൽ അദാന ഖറജ, ബാങ്ക് കേട്ട റസൂലിന്റെ പണി നിർത്തിയിട്ട് പോകും, ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കും, നിസ്കരിക്കാൻ പോകും. പക്ഷെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ, കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവർ ആ വിഷയത്തിൽ അവർ സഹകരിക്കാറുണ്ട്. തീരെ സമയമില്ലാത്ത ആളുകൾ ഉണ്ടാവും, പക്ഷേ നല്ല സമയമുണ്ടെങ്കിലും വീട്ടിലെ ജോലികൾ അത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ്, ആണുങ്ങൾ അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് ചില ആളുകളുടെ പെരുമാറ്റം. ഇല്ല, നമ്മൾ സഹകരിക്കണം, നമ്മൾക്ക് പറ്റുന്ന സമയത്ത്, ഒഴിവുള്ള സമയത്ത്, അതല്ലെങ്കിൽ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിന് സഹകരിക്കണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സിന്ദി റഹിമഹുള്ള പറഞ്ഞു, ഫഫീഹി, ഈ ഹദീസിൽ ഉണ്ട്, അന്ന ഖിദ്മത്തു ദാരി വഅഹ്ലിഹ സുന്നത്തു ഇബാദില്ലാഹി സ്വാലിഹീൻ, വീട്ടിലെ ആളുകളെ സഹായിക്കുക, ഭാര്യമാരെ സഹായിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക എന്നുള്ളത് നല്ല മനുഷ്യന്മാരുടെ, അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ സ്വഭാവമാണ്, സുന്നത്താണ്, ചര്യയാണ് എന്ന് ഈ ഹദീസിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ അത് നടക്കണം. പറ്റുന്ന ആളുകൾ പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെ ഭാര്യമാരെ സഹായിക്കാൻ ശ്രമിക്കണം, കുടുംബത്തെ സഹായിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിക ഭവനത്തിൽ നടക്കേണ്ട മറ്റൊന്നാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. പല വീട്ടിലും അതില്ല. ഉപ്പ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കും, മക്കൾ വേറെ സമയത്ത് ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ ഉമ്മ വേറൊരു സമയത്ത് ഭക്ഷണം കഴിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫല അല്ലക്കും തഫ്തരിഖൂൻ, നിങ്ങൾ ഒരു പക്ഷേ ഒറ്റക്കൊറ്റായിരിക്കും നമസ്കരിക്കുന്നത്, അല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ഒന്നിച്ചായിരിക്കില്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ സഹാബത്ത് അതെ ഞങ്ങൾ ഒന്നിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫജ്തമിഉ അലാ തഅമികും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. വദ്കുറു ഇസ്മല്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. യുബാരിക് ലകും ഫീഹി, അതിൽ നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് നൽകും. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ അള്ളാഹു അതിൽ ബറക്കത്തുണ്ട്, അള്ളാഹു അതിൽ ബറക്കത്ത് നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നടക്കണം. ഒരുപാട് ഫായിദകൾ അതിനുണ്ട്. അള്ളാഹ പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കും. ബറക്കത്ത് ലഭിച്ചാൽ അതിനേക്കാൾ വലിയ നേട്ടം വേറല്ല. നമ്മൾ ശ്രദ്ധിക്കണം, പറ്റുന്ന സമയത്തൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്താണ്. അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാകേണ്ട മറ്റൊന്നാണ് അവിടുത്തെ രക്ഷിതാവ് ആ വീട്ടിൽ ഒരു വടി ഒരു ചാട്ടവാറ് തൂക്കിയിടുക എന്നുള്ളത്. ഇസ്ലാമിക ഭവനത്തിൽ അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലിഖു സൗത ഹൈസു യറാഉ അഹ്ലുൽ ബൈത്ത്, വീട്ടുകാർ കാണുന്ന രൂപത്തിൽ നിങ്ങളൊരു ചാട്ടവാർ ഒരു വടി നിങ്ങൾ സ്ഥാപിക്കണം. എന്തിനാണത്? ഫൈന്നഹു അദബുൻ ലഹും, അവർക്കതൊരു മര്യാദയാണ്. വീട്ടിലെ ഭാര്യമാരും മക്കളും ചിലപ്പോൾ വേണ്ടാത്തത് ചെയ്യും, അപ്പോ അവർക്കൊരു പേടിയായിരിക്കും ആ പറഞ്ഞിട്ടുള്ള വടി. ആ വടി കൊണ്ട് നിരന്തരം അടിക്ക് ആവശ്യമല്ല, അത് അനാവശ്യത്തിന് അടിക്കുക എന്ന അർത്ഥത്തിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫൈന്നഹു അദബുൻ ലഹും, അതിൽ മര്യാദയുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ സ്ഥാപിക്ക, എന്റെ മക്കളും ഭാര്യമാരും വടി സ്ഥാപിച്ചിട്ടൊന്നും കാര്യമില്ല നന്നാവൂല എന്ന് നമ്മൾ പറയണ്ട. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അദബുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദബുണ്ട്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്ഥാപിക്കുക. അനാവശ്യമായി അടിക്കാനോ കാരണമില്ലാതെ അകാരണമായി മറ്റുള്ളവരെ പീഡിപ്പിക്കാനോ ഭാര്യമാരെയും മക്കളെയും പീഡിപ്പിക്കാനോ തല്ലാനോ ഉള്ള തെളിവല്ലാതെ ആവശ്യത്തിന് മാത്രം വളരെ നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ വടിപ്രയോഗം നടത്താൻ പറ്റുള്ളൂ. ഇസ്ലാമിൽ വടിപ്രയോഗം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ചില സന്ദർഭത്തിൽ അടിക്കേണ്ടി വരും, അതിനൊക്കെ കൃത്യമായ കാരണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട അതുപോലെ തന്നെ വീട്ടിൽ ഇനിയും ഉണ്ടാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ അത് വിശദീകരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.